Alaikum.
الله أكبر الله أكبر الله الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد حي على السلام حي على السلام حي على الفلاح حي على أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
اس وقت دنیا کے حالات بڑی تیزی سے تباہی کی طرف بڑھ رہے ہیں
ഈ കാലത്ത് ലോകത്തിന്റെ അവസ്ഥ ദ്രുതഗതിയിൽ ദുരന്തത്തിലേക്ക് സഞ്ചരിക്കുന്നു. പ്രധാനമായും സിറിയയിലെ അവസ്ഥ വിശേഷത്താൽ, സിറിയയിലെ മാത്രമല്ല അറബ് ലോകത്തിന്റെ അവസ്ഥ കാരണത്താലും ഭയാനകമായ വിപത്ത് അനുഭവിച്ചേക്കാം. സിറിയയിലെ യുദ്ധത്തിൽ അന്യശക്തികൾ ഭാഗവാക്കായാൽ, പിന്നെ അറബ് ലോകം മാത്രമല്ല മറിച്ച് ചില ഏഷ്യൻ രാജ്യങ്ങളിലും വൻ നാശനഷ്ടങ്ങൾ അത് ഉണ്ടാക്കിയേക്കാം. ഈ കാര്യം അറബ് ഭരണകൂടവും അതുപോലെ വലിയ ശക്തരായ മറ്റു രാജ്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ യുദ്ധം സിറിയയുടെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുകയില്ല, മറിച്ച് ഒരു ലോകമഹായുദ്ധമായി മാറിയേക്കാം. റസൂൽ തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയെ വിശ്വസിക്കുന്ന അഹമ്മദികളായ നാം യഥാർത്ഥ നേതാവും വഴികാട്ടിയുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചുകൊണ്ട് ലോകത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക, നാം സഹോദര്യ ബന്ധവും സമാധാനവും നിലനിർത്താൻ വന്നവരാണ്. നാം അഹമ്മദികൾക്ക് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ദുആയിലേക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കൈവശം ദുആ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇത് മുഖേന ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. പ്രത്യക്ഷ പരിശ്രമം എന്ന നിലയിൽ ലോകത്തിനും വൻ ശക്തികൾക്കും ഈ ഭീമമായ നാശനഷ്ടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ കഴിവനുസരിച്ച് പ്രത്യക്ഷ പരിശ്രമങ്ങൾ നാം ചെയ്തു വരുന്നു. ലോകത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും എന്റെ കഴിവനുസരിച്ചും ജാഗരൂകരാക്കുവാൻ പരിശ്രമിച്ചു വരുന്നു. ഈ സന്ദേശം ജമാഅത്തംഗങ്ങളും എന്നോടൊപ്പം വ്യാപകമായ നിലയിൽ ലോകരാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ തലവന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ കാര്യം വളരെ ആവേശത്തോടെ പറയുന്നു. താങ്കളുടെ സന്ദേശം കാലഘട്ടത്തിനനുസൃതമാണ്. ഞങ്ങൾ താങ്കളെ പൂർണ്ണമായും പിന്താങ്ങുന്നു. എന്നാൽ ഈ സന്ദേശം പ്രാവർത്തികമാക്കേണ്ട സമയം വന്നാൽ വൻ ശക്തികളുടെ നിലപാടുകൾക്ക് മാറ്റം സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഭൗതിക പരിശ്രമമാണ്. എല്ലാ കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വരൂപിക്കുവാനും സാധിക്കുന്നതുമായ യഥാർത്ഥ ആയുധം നമ്മുടെ കൈവശമുണ്ട്, അത് ദുആയാണ്. ഈ അവസ്ഥയിൽ അഹമ്മദികൾ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്, വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രധാനമായും മനുഷ്യത്വത്തിന്റെ പേരിലും മുസ്ലിം ജനതയെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായ നിലയിൽ ദുആ ചെയ്യേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഇന്നേക്ക് 88 വർഷങ്ങൾക്ക് മുമ്പ് 1925 ആ കാലഘട്ടത്തിലെ സിറിയയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഖുതുബ നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, ദമിഷ്കിന്റെ ചരിത്രം വളരെ പഴക്കം ചെന്നതാണ്. ഇസ്ലാമിന് മുമ്പും ഈ നഗരം പല മതങ്ങളുടെയും കേന്ദ്രമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അർഹിച്ചിരുന്നു. ഇസ്ലാമിലും വളരെ കാലം ഇത് ഖിലാഫത്തിന്റെ ആസ്ഥാന നഗരിയായി നിലനിന്നിരുന്നു. പുരാതന മതങ്ങളുടെ സ്മാരകങ്ങൾ ഈ നരകത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1925 ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ നഗരത്തെ സംബന്ധിച്ച്, അതായത് സിറിയയെ സംബന്ധിച്ച് ഖുതുബ നൽകാനുള്ള കാരണം പറഞ്ഞത് ഇതാണ്. ആ സമയത്ത് ദുറൂസി എന്ന ഗോത്രം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശബ്ദമുയർത്തി. ഈ ശബ്ദത്തെ അവിടെയുള്ള മറ്റു മുസ്ലിങ്ങൾ പിന്താങ്ങി. അവർ പർവ്വതവാസികളായിരുന്നു, എന്നാൽ മറ്റു മുസ്ലിങ്ങൾ നഗരവാസികളായിരുന്നു. ആ സമയം അവിടെ ഫ്രാൻസിന്റെ ഭരണമായിരുന്നു. സംവിധാന തലത്തിൽ ഫ്രാൻസിന്റെ അധികാരമായിരുന്നുവെങ്കിലും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ മൗലവിമാരും മുഫ്തികളുമായിരുന്നു നേതാക്കൾ എന്ന് അദ്ദേഹം അപ്പോൾ വിലയിരുത്തി. ഇങ്ങനെ രണ്ടു മൂന്ന് തലങ്ങളിൽ അവിടെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ ഭരണം ഫ്രാൻസിന്റേതായിരുന്നു. മുഫ്തികളുടെ അധികാരപരിധി എന്നത് ഏതെങ്കിലും ലേഖനമോ പുസ്തകമോ മറ്റോ പ്രസിദ്ധീകരിക്കണം എന്ന കാര്യത്തിൽ മുഫ്തി വല്ലതും പറഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് ഭരണകൂടത്തിന് ഒന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. ഹസ്രത്ത് മുസ്ലിം മൗഊദ് ഒരു ഉദാഹരണം പറയുന്നു. അഹമ്മദിയ ജമാഅത്ത് അവിടെ ലേഖനം പ്രസിദ്ധീകരിക്കുവാൻ ഗവൺമെന്റിൽ നിന്ന് അനുവാദം വാങ്ങി അച്ചടിച്ചു. എന്നാൽ അച്ചടിച്ചതിന് ശേഷം മുഫ്തി അതിനെ നിരോധിച്ചു. ഭരണകൂടത്തോട് പരാതിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഈ അവകാശം മുഫ്തികളുടേതാണ്. ഫ്രാൻസിന്റെ രാഷ്ട്രീയ തലത്തിലുള്ള ഭരണകൂടം മാത്രമായിരുന്നു. രാഷ്ട്രീയപരമായി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അതിനെ അടിച്ചമർത്തുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർക്കെതിരായി പൊതുജനങ്ങൾ ഫിത്നയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ശബ്ദമുയർത്തിയപ്പോൾ ഫ്രഞ്ച് ഭരണകൂടം ശക്തമായ വ്യോമാക്രമണം നടത്തുകയുണ്ടായി. പറയുന്നു, ഏകദേശം 57-58 മണിക്കൂറോളം ബോംബ് വർഷിച്ചു. നഗരത്തിന്റെ ചരിത്രത്തെയും ചരിത്ര സ്മാരകങ്ങളെയും മണ്ണിൽ ലയിപ്പിച്ചു. 1000-ൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഈ നഗരത്തെ എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചത്? ജനസമൂഹത്തെ എന്തിനു വേണ്ടിയാണ് കൊന്നൊടുക്കിയത്? അതായത് അവർ അന്യ രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതാണോ? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്ലാമിന്റെ ഒരു ഇൽഹാമുണ്ട്, ബലായ ദമിഷ്ക്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ ആ സമയത്ത് ദമിഷ്കിലുണ്ടായ വ്യോമാക്രമണത്തിലൂടെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്ലാമിന്റെ ഇൽഹാമും പൂർത്തിയായി. അങ്ങനെ എല്ലാ പുരാതന സ്മാരകങ്ങളും മതങ്ങളുടെ ചരിത്രവും തകർത്തെറിയപ്പെട്ടു. ഇതിലും വലിയ നാശവും അപകടവും ഇതിനു മുമ്പ് സിറിയയിൽ ഉണ്ടായിട്ടില്ല. ഈ നാശമുണ്ടായത് അന്യർ മുഖേനയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസാണ് അക്രമം അഴിച്ചുവിട്ടത്. ചില വെളിപാടുകൾ പല തവണകളായി പുലരുന്നതാണ്. അന്യർ മുഖേന സംഭവിച്ച ആ അപകടം നഗരത്തെ തകർത്തെറിഞ്ഞു. 57 58 മണിക്കൂറോളം തുടർന്നു. ചിലർ പറയുന്നു 2000 പേർ വധിക്കപ്പെട്ടു, മറ്റു ചിലർ പറയുന്നു 20,000 പേർ വധിക്കപ്പെട്ടു. എന്തുതന്നെയായാലും അധികം ആളുകളുടെയും നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 7,000-8,000 പേർ ആ സമയം കൊല ചെയ്യപ്പെട്ടു. എന്നാൽ ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു, അന്യർ മുഖേന വന്നുഭവിച്ച ഈ ദുരന്തം കനത്ത നാശനഷ്ടങ്ങൾ വിധിച്ചു. എന്നാൽ മറ്റൊരു ദുരന്തം സ്വകരങ്ങളാൽ ഇപ്പോൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ 2-2.5 വർഷക്കാലം ഇത് ദമിഷ്കിലും സിറിയയിലും നാശം വിതയ്ക്കുന്നു. സിറിയയിൽ മുഴുവൻ ഇത് വ്യാപിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ചിലർ പറയുന്നു ഇതിലും കൂടുതലാണ്. ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാണ്. വീടുകൾ വിജനമായിരിക്കുന്നു. കച്ചവട സ്ഥലങ്ങളും വിജനമായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രപതി ഭവനത്തിലും ബോംബുകൾ വർഷിക്കുകയുണ്ടായി. വിമാനത്താവളങ്ങളിലും ആക്രമണം നടക്കുന്നു. വിവിധ കെട്ടിടങ്ങൾക്ക് നേരെ വെടിയുയർത്തുന്നു. ഒന്നും തന്നെ സുരക്ഷിതമല്ലെന്ന് ചുരുക്കം. ഭരണകൂടത്തിന്റെ സൈന്യം നഗരവാസികളെ ആക്രമിക്കുന്നു. നഗരവാസികൾ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്നു. ഇതിൽ സൈനികരും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഷിയാക്കൾ സുന്നികളെ ആക്രമിക്കുന്നു. സുന്നികൾ ഷിയാക്കളെ ആക്രമിക്കുന്നു. ഇവരെല്ലാം തന്നെ ഒരേ കലിമയെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. ഇതെല്ലാം അവിടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള പരിശ്രമങ്ങളാണ്. ഭരണകൂടത്തിനെതിരിൽ സാധാരണ ജനങ്ങളാണ്. അതിൽ അധികം ആളുകളും സുന്നികളാണ്. അവർ പരിശ്രമിക്കുന്നു. ഈ പരിശ്രമങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തീവ്രവാദികളും പങ്കുചേർന്നിരിക്കുന്നു. ഇതുമൂലം രാജ്യത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശത്തെ സംബന്ധിച്ച് പിന്നീട് അവർ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ദുഃഖകരമെന്നത് ഈ പ്രാവശ്യം വന്നു ഭവിച്ച ദുരന്തം ഭയാനക രൂപം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ജനങ്ങളും സമാധാനത്തിന്റെ പേരിൽ ഭരണകൂടവും പരസ്പരം അക്രമങ്ങൾ നടത്തിയും പോരാടിയും എത്ര മാത്രം ബലഹീനരായിത്തീർന്നെന്നാൽ ഇപ്പോൾ വൻ ശക്തികൾ സ്വാതന്ത്ര്യം നൽകുന്നതിന്റെയും കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെയും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെയും പേരിൽ തങ്ങളുടെ ലാഭം നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു വരുന്നു. അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവർ ഇത് മനസ്സിലാക്കുന്നില്ല. ഈ ശ്രമം ലോകത്തെ ഒന്നടങ്കം നാശത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നതാണ്. സിറിയയിലെ ഭരണകൂടത്തോടൊപ്പം മറ്റു വലിയ വികസിത രാജ്യങ്ങളും അതുപോലെ സിറിയൻ ഭരണകൂടത്തെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളും അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നവരും അതുപോലെ ഭരണകൂടത്തിന് എതിൽ പ്രവർത്തിക്കുന്നവരും അവരെ സഹായിക്കുന്നതിനായി എഴുന്നേറ്റ് നിൽക്കുന്ന മറ്റു ഭരണകൂടങ്ങളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ അവസ്ഥ വളരെ വലിയ ദുരന്തം സൃഷ്ടിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദുഃഖം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചാണ്. കാരണം അവർ അല്ലാഹു പറഞ്ഞ പൂർത്തീകരിക്കപ്പെട്ട അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് വാദിക്കുന്നവരാണ്. അതോടൊപ്പം അല്ലാഹു ഉത്കൃഷ്ട സമുദായമെന്ന് വിളിച്ച സമുദായമായി ഗണിക്കുന്നവരാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് ഉത്കൃഷ്ട കർമ്മമാണ് ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നത്? ഇവരിൽ സഹാനുഭൂതിയുടെ അംശമില്ല, അധ്യാപനത്തിന്റെ ഒരു വശത്തും പ്രവർത്തനമില്ല. ഖേദകരം, ഇതെല്ലാം അവസാനിച്ചു. അവരിൽ നിന്ന്, അന്യരിൽ നിന്ന് സഹായം അർത്ഥിക്കുന്നു. ഇപ്പോൾ സ്വന്തം ജനങ്ങളെ കൊല ചെയ്യുന്നതിനു വേണ്ടിയാണ് സഹായം തേടുന്നത്. ഈ അവസ്ഥയിൽ ഖുർആൻ എന്താണ് പറയുന്നത്? ഇങ്ങനെയൊരവസ്ഥ സംജാതമായാൽ രണ്ട് സമൂഹങ്ങൾ, അല്ലെങ്കിൽ രണ്ട് ജമാഅത്തുകൾ പരസ്പരം കലഹിക്കുമ്പോൾ അല്ലാഹു എന്തു പറയുന്നു? പറയുന്നു, വൈൻ തായിഫതാനി മിനൽ മുഅ്മിനീന അൽ മുഅ്മിനീന ഖതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫൈൻ ബാദ ഇഹദാഹുമാ അലൽ ഉഖ്രാ ഫഖാതിലു ലത്തി തബഈ ഹത്താ തഫി ഇല അംറില്ലാ ഫൈൻ ഫാഅത ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഅക്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുക്സിതീൻ. വിശ്വസിക്കപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. എന്നിട്ട് അവരിലൊരു വിഭാഗം മറുവിഭാഗത്തെ ആക്രമിക്കുന്നതായാൽ ആക്രമിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അങ്ങനെ അവർ മടങ്ങിയാൽ അവരുടെ ഇടയിൽ ന്യായപൂർവ്വം നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, നീതി പാലിക്കുകയും ചെയ്യുക. നീതി പാലിക്കുന്നവരെ അള്ളാഹു തീർച്ചയായും സ്നേഹിക്കുന്നു. അള്ളാഹു പറയുന്നു, ന്യായപൂർവം രഞ്ജിപ്പുണ്ടാക്കുകയും നീതി പാലിക്കുകയും ചെയ്യുക. നീതിയുടെ നിലവാരം വളരെ ഉന്നതമായിരിക്കുമെന്നാണ് അള്ളാഹു ഇവിടെ നിർണയിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മറ്റു രാജ്യത്തോടുള്ള ശത്രുത നിങ്ങളെ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ. ഭൗതിക അഭിലാഷങ്ങൾക്ക് പകരമായി അള്ളാഹുവിന്റെ സ്നേഹം കരഗതമാകണമെങ്കിൽ മുസ്ലിങ്ങളുടെ കടമയാണ് പരസ്പരം നീതി പാലിക്കുക എന്നത്. അന്യ സമൂഹത്തിലും നീതി നടപ്പാക്കുക. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇത് തഖ്വയുടെ സമീപസ്ഥമാണ്. ഒരു മുസ്ലിം സഹോദരന് ആവർത്തിച്ചുള്ള കൽപ്പനയിലാണ് തഖ്വ അന്വേഷിക്കുക, തഖ്വയെ തേടുക. മറ്റൊരു ലജ്ജാവഹമായ കാര്യം, ഇസ്രായേൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശം മുസ്ലിങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. വൻശക്തികളെ അവരറിയിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾക്ക് ഈ ചിന്ത വന്നില്ല, നേതാക്കന്മാർക്കും ഈ ചിന്തയുണ്ടായില്ല. ഇസ്രായേലിന്റെ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയപ്പോൾ പാശ്ചാത്യ ശക്തികളെക്കുറിച്ച്, ആ സമയത്ത് മുസ്ലിം കൌൺസിൽ ഈ വിളംബരം നടത്തിയെങ്കിൽ നാം സ്വപരിധിക്കുള്ളിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ സ്വയം പരിഹരിക്കുന്നതാണ്. പ്രധാനമായും സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട സ്ഥലങ്ങൾ. ഞങ്ങൾ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ഒരു റസൂലിനെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ഒരേ ഗ്രന്ഥത്തിലെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാണ്. അതിനെ, ആ ഗ്രന്ഥത്തെ ലോകത്തിന്റെ വഴികാട്ടിയായി അംഗീകരിക്കുന്നവരാണ്. ഇനി ഞങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തന്നെയും ഒരു രാജ്യത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹമാണെങ്കിലും, പൊതുജനവും ഭരണകൂടവും തമ്മിലുള്ള കലഹമാണെങ്കിലും, അനുവദനീയമോ അനുവദനീയമല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, അത് ആരംഭിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ പരിപൂർണ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു വിഭാഗം മറ്റുള്ള സമൂഹത്തിനുമേൽ മേൽക്കോയ്മ നടത്തുകയാണെങ്കിൽ ഈ കുഴപ്പത്തെ ദൂരീകരിക്കാനായി അന്യരുടെ സഹായം ആവശ്യമായി വന്നാൽ തന്നെയും, അത് സാങ്കേതിക വിദ്യ കൊണ്ടുള്ള സഹായമോ ആയുധ സഹായമോ ആയിരുന്നാലും സ്വീകരിക്കുന്നതാണ്. എന്നാൽ യുക്തിയിൽ അധിഷ്ഠിതമായ പ്രവൃത്തി ഞങ്ങളുടേതായിരിക്കും. ഈ ഫിത്നയും കുഴപ്പങ്ങളും ദൂരീകരിക്കാനുള്ള വ്യക്തികളെ ഞങ്ങളുടെ ഹിതമനുസരിച്ചായിരിക്കും പ്രയോജനപ്പെടുത്തുക. ഈ ചിന്തയുണ്ടായാൽ അന്യ സമുദായത്തിന് മുസ്ലിം രാജ്യത്തിന് മീതെ ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും ധൈര്യമുണ്ടാകുന്നതല്ല. 1000 മൈലുകൾ ദൂരെ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെക്കുറിച്ച് എന്തിനാണ് ഇത്ര വേവലാതി? ഒന്നുകിൽ ആ രാജ്യത്തിന്റെ സമ്പത്ത് പിടിച്ചെടുക്കുക എന്നതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ലോകത്തുള്ള അവരുടെ എതിരാളികളുടെ മേൽ ഭയം വർദ്ധിപ്പിക്കുക, കുഴപ്പമുണ്ടാക്കുന്ന ചെറിയ രാജ്യങ്ങൾ തങ്ങളുടെ നിഴലിൽ കൊണ്ടുവന്ന് തങ്ങളുടെ പുരോഗതിയെ പ്രദർശിപ്പിക്കുക എന്നതായിരിക്കും. എന്തായാലും ഇത് മുസ്ലിം രാജ്യങ്ങളുടെ ബലഹീനതയാണ്. തങ്ങളുടെ അധ്യാപനങ്ങളെ വിസ്മരിക്കുകയാണ്. അങ്ങനെ അന്യരിൽ ധൈര്യമുണ്ടാകുന്നു. അവർ വിളംബരം ചെയ്യുന്നു. UNO സിറിയയിൽ യുദ്ധം ചെയ്യുന്നതിന് അനുവാദം നൽകിയില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണ്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. എന്നാൽ ഈ അവകാശത്തിനുള്ള തെളിവ് വളരെ വിഡ്ഢിത്തരമാണ്. അതായത് UNO ഞങ്ങളുടെ വിദേശ നയത്തെ നിരാകരിക്കാൻ സാധ്യമല്ല. വിദേശ നയത്തിന് സംബന്ധിച്ചുള്ള ചോദ്യം ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ശത്രുവിന്റെ ശത്രുത ഇത്രമാത്രം വർദ്ധിച്ചു. മരുന്നും രോഗവും ഒന്നായിത്തീർന്നാൽ ഉന്നത വിദ്യാസമ്പന്നരും വിഡ്ഢിത്തം വിളമ്പുന്നതാണ്. നാം അവരെ ബുദ്ധിമാന്മാരായി ഗണിച്ചാൽ തന്നെയും മൂഢത്തരമാണ് അവർ പറയുക. നിങ്ങൾ 1000 മൈലുകൾ അപ്പുറമാണ് വസിക്കുന്നത്. നിങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ബന്ധമുണ്ടെങ്കിൽ UNO മാത്രമാണ്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് UNO മാത്രമാണ്. അല്ലെങ്കിൽ UNO അംഗമായിരിക്കുന്നവർക്കാണ്, അല്ലാതെ അതിൽ പങ്കാളികളല്ലാത്തവർക്കല്ല. ഏതെങ്കിലും ഒരു രാജ്യവുമായി യാതൊരു ഉടമ്പടിയുമില്ല. ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഏതു രാജ്യത്താണ് ഫിസാദ് നടക്കുന്നത്, അതുമായി യാതൊരു അവകാശവും ഈ രാജ്യത്തിനില്ല. എന്നിട്ടും എങ്ങനെ വിദേശ നയത്തെക്കുറിച്ചുള്ള ചോദ്യം ഇവിടെ വന്നു? എന്തായാലും എനിക്ക് ഇക്കാര്യം മനസ്സിലാകുന്നില്ല. ഇത് പിടിവാശിയാണ്, നിർബന്ധ ബുദ്ധിയാണ്. തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കുവാനുള്ള പരിശ്രമമാണ്. ലോകസമാധാനം ഇതുമുഖേന സ്ഥാപിതമാവുകയില്ല. സമാധാനം സ്ഥാപിക്കുന്നതിനായി നീതിയുടെ വശങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്നു. നീതി പൂർത്തിയാക്കുന്നതിനായി ഇസ്ലാമിക അധ്യാപനത്തെക്കാളും മനോഹരമായ മറ്റൊരു അധ്യാപനവും ഇന്നില്ല. അതായത് രാജ്യത്തോടുള്ള ശത്രുത നിങ്ങളെ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് പല തവണ ലോക നേതാക്കളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചിരുന്നു. അതിനുശേഷമാണ് സമാധാനം സ്ഥാപിതമാകുക. ഇവിധം പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ പാരായണം ചെയ്ത വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമാധാന സ്ഥാപിതമാകുക. ഒരുപക്ഷെ UN ഈ വ്യവസ്ഥ അനുസരിച്ച് നീതി സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ നീതി നടപ്പാകുന്നതാണ്. എല്ലാ രാജ്യങ്ങളും അനീതി കണ്ടുകൊണ്ട് ഒരുമിച്ച് പരിശ്രമിക്കുക. അതല്ലാതെ ചിലർക്ക് മാത്രം അതിനുള്ള അവകാശമുണ്ടാവുകയും അവർക്ക് എപ്രകാരം വേണമെങ്കിലും അക്രമം നടത്താനുള്ള അധികാരം നൽകുകയും ചെയ്യുക എന്നല്ല. ഇവിടെ ഒരു രാജ്യത്തിന്റെ മാത്രം വിദേശ നയത്തിനെ സംബന്ധിക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു രാജ്യം പറയുന്നു, ഞങ്ങൾ സിറിയയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി കരസേനയെ അയക്കുന്നതല്ല, എന്നാൽ വ്യോമാക്രമണം നടത്തുന്നതാണ്. അങ്ങനെ ഈ നഗരത്തെയും രാജ്യത്തെയും പൂർണമായി നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിഷ്കളങ്കരെയും കൊല ചെയ്യുന്നതാണ്, കുട്ടികളെയും വധിക്കുന്നതാണ്, സ്ത്രീകളെയും വധിക്കുന്നതാണ്. അതായത് ഇറാഖിലും ലിബിയയിലും സംഭവിച്ചത്. അവിടെ നിന്ന് നേടാത്ത എന്താണ് ഇവിടെ നിന്ന് നേടാൻ സാധിക്കുക? നഗരം വിജനമായി, സമാധാനം ഇതുവരെ സ്ഥാപിതമാക്കപ്പെട്ടില്ല. എന്നാൽ അള്ളാഹു അവരിൽ നിന്ന് തന്നെ പരിഹാരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു. റഷ്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പ്രസ്താവന നൽകിയും ആർട്ടിക്കൽ എഴുതിയും, നിങ്ങൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനം ന്യായമല്ല. സ്വയം തീരുമാനമെടുക്കാൻ ആരംഭിച്ചാൽ പിന്നെ UNO എന്തിനാണ് രൂപീകരിച്ചത്? ഇങ്ങനെ പ്രവർത്തിച്ചാൽ അവർ വ്യക്തമായ നിലയിൽ ലോകത്തെ പലതവണ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. UNO പര്യവസാനവും ലീഗ് ഓഫ് നേഷനെ പോലെ ആയിരിക്കും സംഭവിക്കുക. അവർ പറയുന്നത് ശരിയാണ്. പിന്നീട് പൊതുജനങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി മിസറിലെ അധികാരത്തെ മാറ്റിമറിച്ചു. പറയപ്പെടുന്നത് പൊതുജനത്തിന്റെ അവകാശങ്ങൾ പരിഹരിക്കുന്നില്ല എന്നാണ്. ഭരണകൂടം സ്വയരക്ഷ നേടുന്നതിനു വേണ്ടി ദാരുണമായി പൊതുജനങ്ങളെ വധിക്കുന്നു. തീർച്ചയായും ഭരണകൂടത്തിന്റെ ഈ നടപടി തികച്ചും അപരാധമാണ്. എന്നാൽ മിസറിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം പിന്നീട് വന്ന ഭരണകൂടം ക്രൂരതയുടെയും മതയുദ്ധത്തിന്റെയും ഭരണകൂടമായിരുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തെ സംബന്ധിച്ച് വൻശക്തികൾക്ക് വേവലാതി ഉണ്ടായി. അമേരിക്കയിലെ പ്രസിദ്ധ പത്രപ്രവർത്തകൻ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇനി മിസ്രിലെ സമാധാനത്തെക്കുറിച്ച് എന്ത് പ്രതീക്ഷയാണുള്ളത്? ഞാൻ അദ്ദേഹത്തോട് ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ശക്തി വെളിപ്പെടുത്തുന്നതിനായാണ് അവിടെ അധികാരമാറ്റം നടത്തിയത്, എന്നാൽ നിങ്ങളുടെ നിലപാടിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ വന്നവർ നിങ്ങളുടെ തൃപ്തിക്കായോ അവിടെയുള്ള പൊതുജനങ്ങളുടെ തൃപ്തിക്കായോ പ്രവർത്തിക്കുന്നില്ല. അധിക ജനങ്ങളും അവർക്കെതിരാണ്. ഒരു തീക്കനൽ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. കാത്തിരിക്കുക, കുറച്ചു മാസങ്ങൾക്ക് ശേഷം മുമ്പ് ഒഴുകിയതുപോലെ വീണ്ടും രക്തമൊഴുകുന്നതാണ്. എന്റെ കണക്കുകൂട്ടലിന് വളരെ മുമ്പ് തന്നെ രക്തമൊഴുകി. കഴിഞ്ഞ ദിവസങ്ങളിലെ മിസ്രിലെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന വേവലാതികൾ തക്കതായ കാരണമുണ്ടായിരിക്കാം. എന്നാൽ വൻശക്തികൾ തെറ്റായ മാർഗത്തിലൂടെ ഇതിൽ ഇടപെടുകയാണെങ്കിൽ ഫിസാദുകൾ ജനിക്കുന്നതാണ്. ഞാൻ 2011 ആരംഭത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ടു മൂന്ന് ഖുതുബകൾ നൽകിയപ്പോൾ വിശദീകരിച്ചതാണ്. മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ കാരണത്താൽ വൻ ശക്തികൾ സമാധാനത്തിന്റെ പേരിൽ നിഗൂഢവും പ്രത്യക്ഷവുമായ യുക്തിയെ പറഞ്ഞു ഇടപെട്ടാൽ അവസാനം മുസ്ലിം സമുദായത്തിന് വൻ നാശനഷ്ടമുണ്ടാക്കുന്നതാണ്. ഈ ശക്തികൾ തങ്ങളുടെ ലാഭത്തിന് കോട്ടം സംഭവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയില്ല. നോക്കുക, ഇപ്പോൾ ഹസ്തി മുബാറക്കിന്റെ കാലഘട്ടത്തിൽ നടന്ന രക്തച്ചൊരിച്ചിൽ അവർ പൊതുജനങ്ങളെ സഹായിക്കാനെത്തി. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുമെന്നതിനു വേണ്ടി പരിശ്രമിച്ചു, വലിയ പ്രചാരണങ്ങൾ നടത്തി. എന്നാൽ രണ്ടാമത് വന്ന ഭരണകൂടം ഈ ലാഭത്തിന്റെ കാര്യം പരിഗണിച്ചില്ല. പിന്നീട് വന്ന സൈനിക ഭരണം മുമ്പത്തേക്കാൾ ഉപരി രക്തച്ചൊരിച്ചിൽ നടത്തിയപ്പോൾ ആരും തന്നെ ജനങ്ങളോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിച്ചില്ല, അതുപോലെ അതിനായി പരിശ്രമിച്ചില്ല. ഇത് വ്യത്യസ്ത തലങ്ങളിലുള്ള സമീപന രീതിയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ തങ്ങളുടെ പ്രഭാവം പ്രകടിപ്പിക്കേണ്ടതാണ്. സ്വയം താൽപര്യ ലാഭത്തേക്കാൾ ഉപരിയായി മുസ്ലിം സമുദായത്തിന്റെ നന്മയെ പരിഗണിക്കേണ്ടതാണ്. ഹൃദയത്തിൽ തക്കവ ജനിക്കുമ്പോഴാണ് ഇതെല്ലാം സാധ്യമാകുക. ഭരണാധിപന്മാരുടെ ഹൃദയങ്ങളിലും പൊതുജനങ്ങളുടെ ഹൃദയങ്ങളിലും ഇതുണ്ടാകേണ്ടതാണ്. ഹസരത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹത്തിന്റെ വാദത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മാതൃകയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് ഇവയെല്ലാം നമുക്ക് സാധ്യമാകുക. പ്രജാപതിയും പ്രജയും നബി തിരുമേനിയുടെ വേദനയെ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ഇവയെല്ലാം സാധ്യമാകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അധ്യാപനങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവ ഭരണാധികാരികളെയും പൊതുജനങ്ങളെയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നവയാണ്. ആദ്യം ഭരണാധികാരികളെ സംബന്ധിക്കുന്ന ചില ഹദീസുകൾ സമർപ്പിക്കാം. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു സമയത്താണ് അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും പ്രയോജനം നൽകാത്തത്? തദവസരം അള്ളാഹു 7 വ്യക്തികൾക്ക് തന്റെ തണൽ നൽകുന്നതാണ്. അതിലൊന്നാമൻ നീതിമാനായ നേതാവാണ്. അതായത് നീതിക്ക് ഇത്ര പ്രാധാന്യമുണ്ട്. അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് ദിവസം അള്ളാഹുവിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയങ്കരനും സമീപസ്ഥനുമായ വ്യക്തി നീതിയെ ഇഷ്ടപ്പെടുന്ന ഭരണാധികാരിയാണ്. അതുപോലെ വളരെ വെറുക്കപ്പെട്ടവനും വളരെയധികം വിദൂരപ്പെട്ടവനുമായ വ്യക്തി അക്രമിയായ ഭരണാധികാരിയായിരിക്കും. പിന്നീട് മറ്റൊരു നിവേദനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ജനങ്ങളുടെ അധികാരിയും ഉത്തരവാദിത്വം നൽകിയത് ആർക്കാണോ അവർ ജനങ്ങളുടെ നന്മയിലും കടമയിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ സ്വർഗം നിരോധിക്കപ്പെടുന്നതാണ്. പിന്നീട് മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് ആയിഷ റിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭവനത്തിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു തരത്തിൽ ഒരു ദുആയാണ്. അല്ലാഹുവെ, എന്റെ സമുദായത്തിന്റെ ഏതെങ്കിലും കാര്യത്തിൽ ആരെയെങ്കിലും ഉടമസ്ഥനും അധികാരിയാക്കുകയും അതിനുശേഷം അവൻ കാഠിന്യത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ അവനോട് കാഠിന്യത്തോടെ പെരുമാറണമേ. എന്റെ സമുദായത്തിലേതെങ്കിലും കാര്യത്തിൽ ആരെയെങ്കിലും ഉടമസ്ഥനും അധികാരിയും ആക്കുകയാണെങ്കിൽ അതിനുശേഷം അവൻ സൗമ്യമായി വർത്തിക്കുകയാണെങ്കിൽ നീ അവനോട് സൗമ്യമായി പെരുമാറണേ. അധികാരികൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ഭരണാധികാരികൾ ചിന്തിക്കേണ്ട വിഷയവും ഇതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിം എന്ന വാദമുണ്ടെങ്കിൽ തീർച്ചയായും ഈ അഭിലാഷമുണ്ടാകുന്നു. അപ്പോൾ നീതി നടപ്പാക്കുക. അള്ളാഹുവിന്റെ പ്രിയരായി മാറണമെങ്കിൽ ക്രൂരത പെടിയേണ്ടതാണ്. സ്വന്തം താൽപര്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് തീരുമാനം കൽപ്പിക്കേണ്ടി വരുന്നതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വ്യത്യാസം കൽപ്പിക്കാതെ എല്ലാവരോടും നന്മ പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. പിന്നെ അവസാന ഹദീസിൽ ഉള്ളത് ദുആയാണ്. അല്ലാഹു കാഠിന്യം പ്രവർത്തിക്കുന്ന അധികാരികളോട് കാഠിന്യത്തോടെ വർത്തിക്കുന്നതാണ്, സൗമ്യത പ്രവർത്തിക്കുന്നവരോട് സൗമ്യമായി പ്രവർത്തിക്കുന്നതാണ്. ഈ ദുആ വിശ്വാസം വെച്ചു പുലർത്തുന്നവനെ പിടിച്ചു ഉലയ്ക്കുന്നതാണ്. അല്ലാഹു നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾക്ക് ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് പൊതുജനങ്ങൾക്ക് അദ്ദേഹം എന്ത് കൽപ്പനയാണ് നൽകിയത്? അധികാരികളോട് എങ്ങനെ വർത്തിക്കണം? പെരുമാറ്റ രീതി എപ്രകാരമായിരിക്കണം? ഹസ്രത്ത് സയ്യിദ് ഇബ്നു വഹാബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് കേട്ടു, പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് ശേഷം കാണുന്നതാണ്, നിങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നു, നിങ്ങൾ വെറുക്കുന്ന സംഭവങ്ങളും കാണുന്നതാണ്. അപ്പോൾ ഇത് കേട്ട് സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അപ്പോൾ എന്താജ്ഞയാണ് ഞങ്ങൾക്കുള്ളത്? പറഞ്ഞു, അധികാരികളോടുള്ള കടമ നിർവഹിക്കുക. ഈ കാര്യങ്ങൾ കണ്ടതിനു ശേഷവും അധികാരികളോടുള്ള കടമ നിർവഹിക്കുക. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. ഈ ഹർത്താലുകളും രക്തച്ചൊരിച്ചിലും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണെങ്കിൽ അതിന് അനുവാദമില്ല. അല്ലാഹുവിനോട് അവകാശങ്ങൾ ചോദിക്കുന്നതായാൽ അല്ലാഹു ലോകത്തിന് ദർശിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരു സഹാബി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ അവകാശം നൽകാത്തതും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന അധികാരികൾ ഭരണം നടത്തുകയുന്ന സമയത്ത് താങ്കൾ ഞങ്ങൾക്ക് നൽകുന്ന കൽപ്പന എന്താണ്? എന്നോടും അറബ് രാജ്യങ്ങളിലെ അഹമ്മദികൾ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇതിൽ നിന്നും മുഖം തിരിച്ചു. അദ്ദേഹം തന്റെ ചോദ്യം ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പിന്മാറി. മൂന്നാമത്തെ പ്രാവശ്യം തന്റെ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ ഇബ്നു ഖൈസ് അദ്ദേഹത്തെ പിന്നിലേക്ക് വലിച്ചു, അതായത് തടയുന്നതിന് ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം ഇഷ്ടമായില്ല, ആ ചോദ്യം ആവർത്തിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ അധികാരികളുടെ കാര്യങ്ങൾ കേൾക്കുക, അവരെ അനുസരിക്കുക. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ സംബന്ധിച്ചുള്ള ചോദ്യം അവരോടുണ്ടാകും. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ സംബന്ധിച്ചുള്ള ചോദ്യം നിങ്ങളോടും ഉണ്ടാകും. പിന്നെ മറ്റൊരു ഹദീസ്, ജനാദ ഇബ്നു ഉബൈദ ഇബ്നു ഉമയ്യ പറയുന്നു, ഞങ്ങൾ വദാ ഇബ്നു ഉസാമയുടെ അരികിൽ ചെന്നു. അദ്ദേഹം രോഗിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഏതെങ്കിലും ഹദീസ് ഞങ്ങളെ കേൾപ്പിക്കുക, അതുമൂലം അല്ലാഹു നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കുന്നതിനായി ആളയച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്തിൽ എല്ലാ അവസ്ഥയിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, പ്രയാസത്തിലും അനായാസത്തിലും, അവകാശ ധ്വംസത്തിലും കാര്യങ്ങൾ അനുസരിക്കുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതാണ് എന്ന് പ്രതിജ്ഞ വാങ്ങി. അധികാരം നൽകുന്ന വ്യക്തിയുമായി കലഹമുണ്ടാക്കിയില്ലെന്നുള്ള ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. എന്നാൽ അദ്ദേഹം വിളംബരത്തോടെ കുഫറിന്റെ വാദം ഉന്നയിക്കുകയാണെങ്കിൽ അതിനായി അള്ളാഹുവിൽ നിന്ന് തെളിവ് നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. അതായത് കുഫറിനുള്ള തെളിവ് വ്യക്തമായിരിക്കണം. ഈ കാലഘട്ടത്തിലെ പണ്ഡിത വർഗം ആരോപിക്കുന്ന പോലുള്ള കുഫർ ഫത്വകളല്ല വേണ്ടത്. അജത് അബു സർദ് റളിയല്ലാഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി അരുൾ ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, പുതുസിയായ ഹദീസാണ്, എന്റെ ദാസരെ, ഞാൻ എന്റെ ശബ്ദത്തിൽ ക്രൂരത നിരോധിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലും ഇതിനെ നിരോധിച്ചിരിക്കുന്നു. അതിനാൽ പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത്. അല്ലാഹുവിന്റെ പ്രതിക്രിയയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ തങ്ങളുടെ കടമകൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അല്ലാഹുവിന് നിയന്ത്രണത്തിലാണ്. ദുആയിൽ മുഴുകുക. ഞാൻ പറഞ്ഞതുപോലെ അധികാരികളുടെ കുഫർ വ്യക്തമായ നിലയിലും ശരീഅത്ത് നിയമത്തിനെതിരിൽ സ്പഷ്ടവുമായിരിക്കണം. അപ്പോഴാണ് അത് സ്വീകരിക്കേണ്ടത്. സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകരുത്. ഏതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്കെതിരെ നടന്നു വരുന്നത് പോലുള്ള നടപടിയല്ല വേണ്ടത്. കലിമ ഉച്ചരിക്കരുത്, നമസ്കാരം നിർവഹിക്കരുത്, സലാം പറയരുത്. ഞങ്ങൾ മുസ്ലിമാണെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങളെ എതിർക്കുന്നവർ ശരീഅത്ത് നിയമങ്ങൾക്കും ഖുർആനിക അധ്യാപനങ്ങൾക്കും വിപരീതം പ്രവർത്തിക്കുന്നവരാക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഞങ്ങളത് ചെയ്യുന്നില്ല. ഇതുകൂടാതെയുള്ള രാജ്യത്തിന്റെ മറ്റ് നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. എല്ലാ അധ്യാപനങ്ങളുടെയും ചുരുക്കരൂപം അവസാന ഹദീസിലുണ്ട്. പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത്. അധികാരികൾ ജനങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുത്. അതുപോലെ ജനങ്ങൾ അധികാരികളിൽ നിന്ന് അവകാശം നേടിയെടുക്കുന്നതിനായി അതിക്രമം തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത്. ഈ കടമ അധികാരികളുടെയും ജനങ്ങളുടേതുമാണ്. എന്നാൽ അവർ ഇത് പ്രവർത്തിക്കുന്നവരാണോ? അധികാരികൾ നീതിയുടെ ഉന്നതികളെ സ്പർശിക്കുന്നവരാണോ? തങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും അള്ളാഹുവിനെ സാക്ഷി നിർത്തി അവന്റെ കൽപ്പന പാലിക്കുന്നവരാണോ? അതുപോലെ ജനങ്ങൾ വ്യക്തമായ നിലയിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ അതിൽ സമീന വാത്തായന എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അധികാരികളെ അനുസരിക്കുന്നവരാണോ? അക്രമിയായ ഭരണാധികാരിയെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ മാത്രം കരയുന്നവരാണോ? ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അഹമ്മദികളല്ലാതെ മറ്റാരും ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയല്ല എങ്കിൽ നാം പിന്നോട്ടു പോകുന്നതാണ്. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. സഹർ അൽ ഫസാദ് വൽ ബർ എന്ന കാലഘട്ടത്തിലേക്ക് നാം സഞ്ചരിക്കുന്നതാണ്. മുസ്ലിങ്ങളിൽ ഈ കാലഘട്ടം ആഗതമാകേണ്ടത് തന്നെയാണ്. വിശുദ്ധ ഖുർആന്റെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവചന പ്രകാരം മസീഹ് മൗഊദ് വ മഹ്ദി മൗഊദിന്റെ കാലഘട്ടത്തിൽ ഈ അവസ്ഥ സംജാതമാകേണ്ടതാണ്. അതിനാൽ മുസ്ലിം ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഇക്കാര്യത്തിൽ വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കുഴപ്പങ്ങൾ ദൂരീകരിക്കുന്നതിനായി അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം അള്ളാഹുവിൽ നിന്നയക്കപ്പെട്ട വ്യക്തിയെ കണ്ടെത്തുക, അദ്ദേഹത്തിന്റെ കൊന്താല മുറുകെ പിടിക്കുക. സിറിയയിലെ ജനങ്ങൾ പ്രധാനമായും, മുസ്ലിങ്ങൾ പ്രത്യേകമായും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയുടെ ഈ വെളിപാടിനെ ശ്രദ്ധിക്കുക. ബലാ ദമശ്ക്, അപ്പോൾ അവർക്ക് വ്യക്തമാകുന്നതാണ് ഈ പ്രവചനം ചെയ്യുന്ന വ്യക്തിയെ അള്ളാഹുവാണ് അയച്ചിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുക. കാരണം ഈ ലോകത്ത് ഇപ്പോൾ അള്ളാഹു അയച്ച വ്യക്തിയല്ലാതെ മറ്റാരും തന്നെ നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല. രാജ്യ നടപടികൾ കാരണം മത തീവ്രവാദി സംഘടനകളും അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സ്ഥാപിതമാകുന്ന ഭരണ സംഘടനകളുമായിരിക്കും കൂടുതൽ പ്രയോജനം നേടിയെടുക്കുക. പിന്നീട് പരസ്പരം കൊലയുടെയും കൊള്ളിവെപ്പിന്റെയും സംഭവങ്ങളാണ് ചൂടുപിടിക്കുക. ഇത് സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. അല്ലാഹു മുസ്ലിങ്ങളുടെ വഴികാട്ടികൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ, പൊതുജനങ്ങൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അല്ലാഹു ഈ കൽപ്പനകൾ അവർ മനസ്സിലാക്കുന്നവരാകട്ടെ. താവനുവിൽ വരരി വൽ തഖ്വ, അതായത് നന്മയിലും തക്വയിലും പരസ്പരം സഹായിക്കുന്നവരാകട്ടെ, നന്മയിലും തക്വയിലും പുരോഗതി കൈവരിക്കുന്നവരാകട്ടെ, സ്നേഹത്തെ പ്രചരിപ്പിക്കുന്നവരാകട്ടെ, ഹൃദയങ്ങളെ കീഴടക്കുന്നവരാകട്ടെ. കാരണം ഭരണം ഹൃദയത്തെ ജയിച്ചടക്കാതെ പൂർത്തിയാകുകയില്ല. പൊതുജനങ്ങളുടെ അവകാശങ്ങൾ നിർവഹിക്കപ്പെടാതെയും പൂർത്തിയാകുകയില്ല. എല്ലാ മുസ്ലിം നേതാക്കൾക്കും ഈ ഒരാത്മാവ് മനസ്സിലാക്കേണ്ട നിർബന്ധമാണ്. തങ്ങളുടെ മുൻകാല ചരിത്രം സ്മരിക്കുക. ക്രിസ്തീയ സമൂഹം മുസ്ലിം ഭരണാധികാരികളുടെ ഭരണ നടപടി കണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് ക്രിസ്തീയ ഭരണാധികാരികളിൽ നിന്നും വേഗം മോചനം ലഭിക്കുകയും മുസ്ലിം ഭരണാധികാരികളുടെ തണലിൽ വരികയും ചെയ്യട്ടെ. ഇന്ന് പറഞ്ഞ ആ കാലഘട്ടം ഓർക്കുക. ഇന്ന് ആ കാലഘട്ടം എവിടെപ്പോയി മറഞ്ഞു? മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ തന്നെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. റുഹമാഹു ബൈനഹും എന്നതിനു പകരം കഴുത്തുകൾ അറക്കപ്പെടുന്നു. മുസ്ലിങ്ങൾ ക്രിസ്തീയ ഭരണകൂടങ്ങളിലേക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അഭയം പ്രാപിക്കാൻ ഓടി നടക്കുന്നു. നീതി നേടിയെടുക്കുവാൻ വേണ്ടി പായുന്നു. സ്വതന്ത്രരായി ജീവിക്കുവാൻ വേണ്ടി ഓടുന്നു. ഒരുപക്ഷെ മുസ്ലിം ഭരണകൂടത്തിലെ അധികാരികൾ ഇക്കാര്യത്തെ സംബന്ധിച്ചും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അല്ലാഹു ഏതുവിധേനയും നമ്മുടെ ഈ സന്ദേശം അവരിൽ എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വൻശക്തികളിലും ഈ സന്ദേശം എത്തിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ പല വഴികളിലൂടെ അവരിൽ ഈ സന്ദേശം എത്തിക്കുകയുണ്ടായി. സിറിയയ്ക്ക് എതിരെയുള്ള നടപടി രാജ്യ അതിർത്തികളെ കവച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ തന്റെ കരങ്ങളിൽ ഒതുക്കുന്ന കാലം വിദൂരമല്ല. അതിൽ എല്ലാ ദേശങ്ങളിലും വസിക്കുന്ന അഹമ്മദികൾക്ക് തന്റെ രാജ്യത്തോടുള്ള ആത്മാർത്ഥത ഉണ്ടായിരിക്കേണ്ടത് ഇപ്രകാരമാണ്. അതോടൊപ്പം പ്രധാനമായും പാശ്ചാത്യ നാടുകളിൽ വസിക്കുന്ന അഹമ്മദികൾ തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെ വരാനിരിക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുക. അള്ളാഹുവിനുള്ള അർത്ഥന ലോകത്തിന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ സത്യസാക്ഷ്യം അംഗീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിക്രമപരമായ യുദ്ധങ്ങളെ വെടിഞ്ഞ് ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടുമാറാകട്ടെ. യൂറോപ്പിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ നേത്രങ്ങളെ തുറക്കുമാറാകട്ടെ. അവർ നീതിയിലൂടെയും ത്യാഗത്തിലൂടെയും കാര്യങ്ങൾ നിർവഹിക്കുമാറാകട്ടെ. അതിക്രമത്തിൽ നിന്ന് രക്ഷ ലഭിക്കട്ടെ. ചെറു രാജ്യങ്ങളുടെ കടമകൾ പോലും നിർവഹിക്കുന്നവരാക്കി മാറ്റട്ടെ. സ്വന്തം ലാഭത്തിനായി മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്നവരായി മാറാതിരിക്കട്ടെ. യഥാർത്ഥ അവകാശം നേടിക്കൊടുക്കുന്നവരായി മാറട്ടെ. അള്ളാഹു ജമാഅത്തുകൾ എല്ലാവിധ വിപത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. പ്രധാനമായും സിറിയയിൽ ഇക്കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. അള്ളാഹു സിറിയയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഈൽഹാം അറിയിച്ചിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് സന്തോഷ വാർത്തടങ്ങിയ ഇൽഹാമും വേഗം പൂർത്തിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന സാധനങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, അതായത് നിനക്കായി സിറിയയിലെ ആളുകൾ ദുആ ചെയ്യുന്നു, അറബ് നാട്ടിലെ ദൈവിക ദാസർ ദുആ ചെയ്യുന്നു. അല്ലാഹു എല്ലാ അറബ് വാസികളെയും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ കൊടുക്കീഴിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ. അങ്ങനെ അറബ് രാജ്യങ്ങൾ വസിക്കുന്ന ലോകം അറബിക് സ്ട്രീം എന്ന നാമകരണം ചെയ്ത വേവലാതി ഭൗതിക അരുവിക്ക് പകരം ആത്മീയ അരുവിയാക്കി മാറ്റട്ടെ. ഇവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന് വേണ്ടി ദുആ ചെയ്യുന്നവരായി തീരട്ടെ. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തെ, സമാധാനത്തിന്റെയും മമതയുടെയും സ്നേഹത്തിന്റെയും അധ്യാപനത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരായി തീരട്ടെ. അല്ലാഹു നമുക്കും നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കുന്നതിനും അത് നിർവഹിക്കുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ആകർഷിക്കുന്നവരാകട്ടെ. ലോകത്തെ തന്റെ കടമകളിലേക്ക് വഴികാട്ടുന്നവരായി നമ്മെ തീർക്കട്ടെ. സമാധാനവും നീതിയും നടപ്പാക്കുന്നവരായി മാറ്റട്ടെ. ഈ അധ്യാപനത്തെ പ്രചരിപ്പിക്കുന്നവരാകട്ടെ. അല്ലാഹു ലോകത്തെ യുദ്ധത്തിന്റെ കൊടും തീയിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദു വനസ്തഈനു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു
أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ